السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തിന്റെയും ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെയും കാലം മുതൽ ഇന്നുവരേക്കും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ സ്വയം നബി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഖത്മെ നുബുവത്തിനെ നിരാകരിച്ചിരിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, നമുക്ക് അറിയാം ഇത് നമ്മുടെ മേലുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്, കുറ്റാരോപണമാണ്. നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമിയത്തെ നുബുവത്തിൽ അതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നവരും അതിന്റെ കർമ്മപരമായ പ്രകടനം കാഴ്ചവെക്കുന്നവരും തങ്ങളുടെ ഹൃദയങ്ങളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് നിറക്കുന്നവരും അവിടുന്ന് കൊണ്ടുവന്ന ദീനിനെ ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത്രത്തോളം മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ അല്ല. എന്നല്ല, മറ്റു മുസ്ലിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾ കാരണത്താൽ അഹ്മദികൾ മനസ്സിലാക്കിയതിന്റെ ലക്ഷ്യത്തിൽ ഒരംശം പോലും മനസ്സിലാക്കിയിട്ടില്ല. ഏതായിരുന്നാലും ഖത്മെ നുബുവത്തിനെ അടിസ്ഥാനമാക്കി മറ്റു മുസ്ലിങ്ങളെല്ലായ്പ്പോഴും അഹ്മദികളോടുള്ള എതിർപ്പ് നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇടക്കിടക്ക് ഏതെങ്കിലും കാര്യം എടുത്ത് ഇതിൽ കൂടുതൽ പ്രകോപനം കാണിക്കുന്നു, വീര്യം കാണിക്കുന്നു, അല്ലെങ്കിൽ നാമധാരികളായ പണ്ഡിതന്മാരും സംഘടനകളും മുസ്ലിങ്ങളെ ഈ കാര്യത്തിൽ പ്രകോപിപ്പിക്കാൻ മുമ്പത്തേക്കാൾ ഉപരിയായി ശ്രമം നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഗ്ലാസ്ഗോയിൽ അഹ്മദിയുടെ ഷഹാദത്ത് നടന്നു. അതുകാരണം എതിരാളികൾ തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഈ പ്രശ്നം മതവികാരത്തിന്റെ പ്രശ്നമാക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ ഗവൺമെന്റിന്റെ പോസിറ്റീവായ രീതിയും പ്രസിന്റെ അപരിമിതമായ താൽപര്യവും കാരണം പ്രത്യക്ഷമായ നിലയിൽ മാപ്പ് പറയുന്ന രീതിയും അവലംബിച്ചു. ഈ ഒരുപാട് സംഘടനകൾ എന്നല്ല ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ വലിയ സംഘടനയും, എന്നാൽ അതോടൊപ്പം തന്നെ ഈ കാര്യത്തിലും ഒരു ധാർമ്മികതയും ഇല്ലാതെ ഉറച്ചുനിന്നു. അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അഹമ്മദികൾ ഏതായിരുന്നാലും മുസ്ലിങ്ങൾ അല്ല. പള്ളികളിൽ ഒരതിരും ഇല്ലാതെ ഈ കാര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ കാര്യം ഇത്രത്തോളം ഇട്ടിരിക്കുന്നു. കലിമ പോലും നല്ല പോലെ അറിയാത്ത മുസ്ലിങ്ങളുടെ കുട്ടികൾ പോലും ഖത്മേ നുബുവത്ത് എന്താണ് എന്നുപോലും അറിയാത്തവർ അഹമ്മദി കുട്ടികളോട് സ്കൂളുകളിൽ പറയുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾ അല്ല. ചില ആൺകുട്ടികളും പെൺകുട്ടികളും കഴിഞ്ഞ ദിവസം എനിക്ക് എഴുതുകയുണ്ടായി, ഈ വിധത്തിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ അവരോട് ഇതുതന്നെയാണ് പറഞ്ഞത്, മുമ്പത്തേക്കാൾ ഉപരിയായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിക്കുക, എന്നിട്ട് തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞുകൊടുക്കുക, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നു. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന മസീഹെ മൗഊദിനെ റസൂൽ തിരുമേനിയുടെ ദാസനും അങ്ങേ പിൻപറ്റിയ നബിയുമായി വിശ്വസിക്കുന്നു. ഏതായിരുന്നാലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അഹമ്മദികൾക്കെതിരിൽ ഈ പ്രകോപനം ഇടക്കിടക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മീഡിയയും യാത്രയുടെ വേഗതയാർന്ന മാർഗങ്ങൾ കാരണത്താലും സൗകര്യങ്ങളാലും എതിരാളികളും എതിർപ്പും എല്ലായിടങ്ങളിലും എത്തുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഒരു രാജ്യവും തന്നെ കുഴപ്പം ഉണ്ടാക്കുന്ന നാമധാരികളായ മുസ്ലിങ്ങളിൽ നിന്ന് സുരക്ഷിതമല്ല. ആഫ്രിക്കയിലും ഇവർ ഒരിക്കലും എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ എത്തുന്നു. അവരാകട്ടെ മതമില്ലാത്തവരായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ കേവലം നാമം മാത്രമായ മുസ്ലിങ്ങൾ, അവിടെ അഹമ്മദികൾ ചെന്ന് ജമാഅത്തുകൾ സ്ഥാപിക്കുകയും പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തു. ഇവർ അവിടെയും എത്തുന്നു, എന്നിട്ടിവർ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇതവരുടെ ആക്രമണവും ആയുധവുമാണ്, അതവരുപയോഗിച്ചുകൊണ്ടിരിക്കും. അത് കാരണം അവിടെ താമസിക്കുന്നവരും യൂറോപ്പിൽ വസിക്കുന്നവരും ഇവർ അവരുടെ പള്ളികളിലും മദ്രസകളിലും വീടുകളിലും കുടുംബങ്ങളിലും നൽകുന്ന ഈ അധ്യാപനങ്ങൾ കാരണം ഇവരുടെ കുട്ടികളുടെ ബുദ്ധിയും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എവിടെയെല്ലാം ഇവർ എത്തുന്നുവോ അതോടൊപ്പം നമ്മുടെയും എല്ലാ കുട്ടികളുടെയും യുവാക്കളുടെയും നിർബന്ധ കടമയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പൂർണമായ നിലയിൽ മനസ്സിലാക്കുക എന്നത്. ഈ കാലഘട്ടത്തിൽ തുറന്ന നിലയിൽ നമുക്ക് ഹദ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്ന അധ്യാപനങ്ങൾ ഗ്രഹിക്കുക, ഏതൊന്നിലാണോ അഹമ്മദിയ ജമാഅത്ത് അടിയുറച്ചു നിൽക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അവസാനത്തെ ശരീഅത്തോടുകൂടിയുള്ള നബിയാണ്. ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങയിൽ നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു. അതായത് ഇനിയൊരു പുതിയ ശരീഅത്തും വരുന്നതല്ല. അതുപോലെ വിശുദ്ധ ഖുർആൻ അവസാനത്തെ ശരീഅത്ത് ഗ്രന്ഥം ആണ്. അതുപോലെ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ വന്ന അങ്ങയുടെ ദാസനായ നബിയാണ്. അങ്ങയുടെ ശരീഅത്തിനെ നടപ്പിൽ വരുത്തുന്ന നബിയാണ്. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ തന്നെയാണ് ലോകത്ത് പ്രചരിപ്പിക്കുക. ഏതായിരുന്നാലും എതിർപ്പിൽ ജമാഅത്തിനോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റം നാം എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ട്. എപ്പോഴാണോ എതിർപ്പ് വർദ്ധിച്ചത്, ഈ എതിർപ്പുകൾ ജമാഅത്തിന് വളമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരുവിധത്തിലുള്ള വ്യാകുലതയും ഇല്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പാടുള്ളതല്ല. ഇപ്പോഴുള്ള ഈ എതിർപ്പ് മുഖേനയും മീഡിയയിലൂടെ ജമാഅത്തിന്റെ വളരെ വിശാലമായ നിലയിലുള്ള പരിചയമുണ്ടായി. ഒരുപക്ഷെ മുമ്പ് നമുക്ക് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ രാജ്യത്തും ഈ കാര്യത്തിലേക്ക് ഒരുപാട് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചില അഹമ്മദി യുവാക്കൾ, അവർ മതത്തിൽ അധികം താല്പര്യമില്ലാത്തവരായിരുന്നു, അവരിൽ ചിലർക്ക് ജമാഅത്തുമായി ഇത്രയധികം ഇരിപ്പും നടപ്പും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വരാറുണ്ടായിരുന്നില്ല. ഒന്നുകിൽ പെരുന്നാളിനോ മറ്റോ വരും, അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് ബന്ധം വെച്ചു. എന്നാൽ ഈ മീഡിയ മുഖേന അവർക്കും അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ തിരുമേനിയോടുള്ള ദാസത്വത്തിന്റെ കടമ ഏത് വിധത്തിലാണ് നിറവേറ്റിയത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമുൻ നബിയീൻ എന്ന സ്ഥാനത്തെ എപ്രകാരമാണ് സ്ഥാപിച്ചു കാണിച്ചു തന്നത്? നമുക്ക് ഏത് വിധത്തിലാണ് മാർഗദർശനം നൽകിയത്? ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നെ ചില നിർദ്ദേശങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ഒരാൾ മുസൽമാൻ ആകാൻ സാധ്യമല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുദാവകൻ ആകാൻ സാധ്യമല്ല. ഏതുവരെ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നില്ലയോ? ഏതുവരെ ഈ പുതിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലയോ? അതായത് ഈ പുതിയ പുതിയ കാര്യങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ ദിക്റുകളിൽ നിന്നും, വിവിധങ്ങളായ ബിദ്അത്തുകളിൽ നിന്നും മതത്തിൽ ഇവർ ഉൾപ്പെടുത്തിയതാണ് അത്, അതിൽ നിന്നെല്ലാം ഏതുവരെ വിട്ടുനിൽക്കുന്നില്ലയോ? ഇതെല്ലാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിച്ചേർത്തതല്ല, മറിച്ച് വിവിധ പണ്ഡിതന്മാരും പീറുമാരും ഉൾപ്പെടുത്തിയതാണ്. അവിടുന്ന് പറയുന്നു, ഏതുവരെ ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നില്ലയോ, അതുപോലെ തങ്ങളുടെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നില്ലയോ? അതുവരെ ഒന്നും തന്നെയല്ല. ഇത് കേവലം വെറും വാക്കുകളല്ല, മറിച്ച് കർമ്മരൂപത്തിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അഥവാ അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് പറയുന്നു, അയാൾ ഒന്നുമല്ല. അവിടുന്ന് പറയുന്നു, സഅദി എത്രമാത്രം നല്ല കാര്യമാണ് പറഞ്ഞത്. അതായത് പരിത്യാഗവും തക്വയും സത്യതയും പവിത്രതയ്ക്കും വേണ്ടി നിർബന്ധമായും പരിശ്രമിക്കുക. എന്നാൽ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മാർഗത്തെ മറികടക്കാൻ ശ്രമിക്കരുത്. അവിടുന്ന് പറയുന്നു, നമ്മുടെ വാദം ഏതൊന്നിനു വേണ്ടിയാണോ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ ആവേശമിട്ടിരിക്കുന്നത്, അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് മാത്രം സ്ഥാപിക്കുക എന്നത് ഒന്നു മാത്രമാണ്. ഏതൊന്നാണോ എല്ലാ കാലത്തെയും മനുഷ്യർക്കായി അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നത്, എല്ലാ വ്യാജ നുബുവത്തുകളെയും തകർത്ത് തരിപ്പണമാക്കുക. ഏതൊന്നാണോ ഇവർ തങ്ങളുടെ ബിദ്അത്തുകൾ മുഖേന സ്ഥാപിച്ചിരിക്കുന്നത്, ഇവർ പുതിയ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് നുബുവത്തിന്റെ മുദ്രയെ തകർത്തവർ. പറയുന്നു, ഈ എല്ലാ സിംഹാസനങ്ങളെയും നിങ്ങൾ നോക്കുക, കർമ്മരൂപത്തിൽ വീക്ഷിക്കുക, അതായത് പീറുമാരുടെ സിംഹാസനം, എന്നിട്ട് പ്രവൃത്തി രൂപത്തിൽ വീക്ഷിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖത്മേ നുബുവത്തിൽ നാമാണോ വിശ്വസിച്ചിരിക്കുന്നത് അതോ അവരാണോ? പറയുന്നു, ഇത് അക്രമപരവും കുഴപ്പമുണ്ടാക്കുന്നതുമായ കാര്യമാണ്. അതായത് ഖത്മേ നുബുവത്ത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം ഇത്രമാത്രമാണ്, നാവുകൊണ്ട് ഖാത്തമുൻ നബിയീൻ എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രകാരം പ്രവർത്തിക്കുക. തങ്ങളുടേതായ മറ്റൊരു ശരീഅത്ത് നിർമ്മിക്കുക. ബഗ്ദാദി നമസ്കാരം, മഅക്റൂസ് നമസ്കാരം മുതലായവ ചില മുസ്ലിം വിഭാഗങ്ങളും ഫിർഖകളും കണ്ടുപിടിച്ചതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്നോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ നിന്നോ ഇതിന്റെ എന്തെങ്കിലും സൂചന ലഭിക്കുമോ? അതേപോലെ തന്നെ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഷൈഅൻ ലില്ലാ എന്ന് പറയുന്നതിനും തെളിവ് എവിടെ നിന്നെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുമോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അസ്തിത്വം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ആരാണ് പറഞ്ഞു തന്നത്? ലജ്ജിക്കുക. ശരീഅത്തെ, ഇസ്ലാമിനെ പിൻപറ്റുന്നതിന്റെയും അനുഷ്ഠിക്കുന്നതിന്റെയും പേരാണോ ഇത്? സ്വയം തീരുമാനിക്കുക. ഈ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഇത്തരം കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഖാത്തമുൻ നബിയിന്റെ മുദ്രയെ തകർത്തുവെന്ന് എന്നിൽ ആരോപണം ഉന്നയിക്കാനുള്ള യോഗ്യതയുണ്ടോ? യാഥാർത്ഥ്യവും സത്യസന്ധവുമായ കാര്യം ഇതാണ്. അഥവാ നിങ്ങൾ നിങ്ങളുടെ പള്ളികൾ വിദഅത്തുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല എങ്കിൽ, ഖാത്തമുൻ നബിയിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ നുബുവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തിയെയും കാൽപ്പാടുകളെയും തങ്ങളുടെ ഇമാമാക്കിക്കൊണ്ട് ചരിച്ചിരുന്നുവെങ്കിൽ പിന്നെ എന്റെ വരവിന്റെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ബിദ്അത്തുകളും പുതിയ നുബുവത്തും തന്നെയാണ് അള്ളാഹുവിന്റെ ആത്മാഭിമാനത്തെ ആവേശത്തിലാക്കുകയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പിൽ ഒരാളെ അയക്കുകയും ചെയ്തത്. അദ്ദേഹം ഈ വ്യാജ നുബുവത്തിന്റെ ബിംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നതിനു വേണ്ടി, അതേ ഈ ജോലിക്ക് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നത്. അവിടുന്ന് പറയുന്നു, സിംഹാസനത്തർക്ക് സുജൂദ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് തവാഫ് ചെയ്യുന്നത് ഇതൊരു സാധാരണ പൊതുവായ കാര്യമാണ്. ചുരുക്കത്തിൽ, അള്ളാഹു ഈ ജമാഅത്തിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെയും അഭിമാനത്തെയും വീണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പറയുന്നു, ഒരാൾ ഒരാളുടെ പ്രേമിയാണ് എന്നറിയപ്പെടുന്നു. അഥവാ അദ്ദേഹത്തെ പോലെ ആയിരക്കണക്കിന് ആളുകൾ വേറെയും ഉണ്ടെങ്കിൽ അയാളുടെ സ്നേഹത്തിനും പ്രേമത്തിനും എന്ത് പ്രത്യേകതയാണുള്ളത്? അതായത്, ഒരാളോട് അനുരക്തി ഉണ്ടെങ്കിൽ അഥവാ അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ജനിച്ചാൽ, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അതുപോലുള്ള 1000 പേരുണ്ടെങ്കിൽ, സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്കുള്ള വ്യതിരിക്തതയും പ്രത്യേകതയും എന്താണ്? പറയുന്നു, അഥവാ ഇവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിലും ഇഷ്കിലും ഇവർ വാദിക്കുന്ന പ്രകാരം വിലയം പ്രാപിച്ചവരാണ് എങ്കിൽ, എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് മന്ദിരങ്ങളും കബറുകളും ഇവർ പൂജിക്കുന്നത്? മദീന തൊയ്യിബയിൽ ഇവർ പോകുന്നു, എന്നാൽ അജ്മീറിലും മറ്റ് മന്ദിരങ്ങളിലും നഗ്നപാദരും നഗ്നശിരസ്കരുമായി പോകുന്നു. പാക് പത്തനിലെ ജനലിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തന്നെ മോക്ഷത്തിന് മതിയായതായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്ത്യ പാക്കിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ജനിച്ച മഹാത്മാക്കളുടെ കബറുകളെ ഇവർ പൂജിക്കുന്നു. അവിടെ ഇവർ പോകുന്നു. പറയുന്നു, പാക് പത്തനിലെ ജനലിലൂടെ കടന്നുപോയാൽ തന്നെ മോക്ഷത്തിന് മതിയായതാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരു കർമ്മത്തിന്റെയും ആവശ്യമില്ല. കേവലം കവാടത്തിലൂടെ ജനാലയിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും. പറയുന്നു, ഒരാൾ ഒരു കൊടി ഉയർത്തി വച്ചിരിക്കുന്നു, മറ്റൊരാൾ മറ്റൊരു രൂപം സ്വീകരിച്ചിരിക്കുന്നു. ഈ ആളുകളുടെ ഉറൂസും മേളകളും കണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഹൃദയം വിറകൊള്ളുന്നു. ഇവർ ഇത് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അഥവാ അള്ളാഹുവിന് ഇസ്ലാമിനെ കുറിച്ച് ആത്മാഭിമാനം ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ വചനം അല്ലായിരുന്നുവെങ്കിൽ, അവൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ അവസ്ഥ ഇന്ന് തീർച്ചയായും അത് തിരോഭവിക്കുന്നതിൽ ഒരു സംശയവുമില്ലാത്ത വിധം ആയി മാറുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ആത്മാഭിമാനം ആവേശത്തിലായി അവന്റെ കാരുണ്യത്തിലും സംരക്ഷണ വാഗ്ദാനത്തിന്റെ തേട്ടവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബത്തെ വീണ്ടും ഇറക്കാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ നുബുവത്തിനെ പുതുതായ രീതിയിൽ പുനഃസ്ഥാപിച്ചു കാണിക്കുന്നതിനു വേണ്ടി അങ്ങനെ അവൻ ഈ ജമാഅത്തിനെ സ്ഥാപിച്ചു. എന്നെ മഹ്ദിയും നിയോഗിതനുമാക്കി അയച്ചു. അതുപോലെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും വിവരിച്ചുകൊണ്ട് ഒരവസരത്തിൽ അവിടുന്ന് പറയുന്നു, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൗഢിയെ പ്രകടിപ്പിക്കുക എന്നതാണ്. അങ്ങയുടെ മഹത്വം സ്ഥാപിക്കുക എന്നതാണ്. നമ്മുടെ സ്മരണ അനുബന്ധം മാത്രമാണ്. കാരണം റസൂൽ തിരുമേനിയിൽ ആകർഷണത്വത്തിന്റെയും പ്രയോജനത്തിന്റെയും കഴിവുണ്ട്. ഈ പ്രയോജനത്തിലാണ് നമ്മുടെ സ്മരണ നിലനിൽക്കുന്നത്. അതായത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുഗ്രഹം എത്തിക്കുവാനും പ്രയോജനം എത്തിക്കാനും ഉള്ള കഴിവുണ്ട്. അവിടുന്ന് പറയുന്നു, ഈ അനുഗ്രഹത്തിന്റെയും പ്രയോജനത്തിലും ആണ് എന്റെ സ്മരണയും വന്നത്. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം തന്നെയാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സ്ഥാനം നൽകിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിന്റെ വൃത്തം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നിൽ സ്വരൂപിച്ചു. ഇനി മുതൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങയുടെ സത്യസന്ധനായ ദാസന്റെ സ്മരണയും ഉൾപ്പെട്ടു. പിന്നീട് ഈ കാര്യം അങ്ങയുടെ നിയോഗത്തിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളിൽ 1000 വർഷത്തെ അന്ധകാരത്തിന്റെ കാലഘട്ടം കാരണം പുതുതായ കാര്യങ്ങളും വിദഗ്ധകളും ഉണ്ടായത് അതിന്റെ പരിഷ്കരണമാണ്. തന്റെ ആഗമനം എന്ന് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, വീണ്ടും ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നവർ മോശമായ ഒരു കാര്യവും പറയുകയില്ല. അവർ ഇത് മാത്രമാണ് പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുക, സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക, നമസ്കരിക്കുക, അതുപോലെ മതത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എടുത്തുകളയുക. അതുകൊണ്ട് ഈ കാലത്ത് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇത്തരം തെറ്റുകളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊന്നാണോ ഫേജെ ഔവജിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീർന്നത്. മുസ്ലിങ്ങളിൽ അന്ധകാലത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായി. അതിൽ ഉണ്ടായ കാര്യങ്ങളിൽ ഏറ്റവും വലിയ തെറ്റിതാണ്, അള്ളാഹുവിന്റെ മഹത്വവും പ്രഭാവവും മണ്ണോട് ചേർത്തിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും സുപ്രധാനവും ഉന്നതവുമായ തൗഹീദിന്റെ അധ്യാപനങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ പറയുന്നു, യേശു ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നില്ല. അവർ ഇതിൽ നിന്ന് ഈസയെ ദൈവവും ദൈവപുത്രനുമായി കണക്കാക്കുന്നു. കാരണം അദ്ദേഹം 2000 വർഷമായി ജീവിച്ചിരിക്കുന്നു. കാലഘട്ടത്തിന്റെ ഒരു സ്വാധീനവും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. മറുഭാഗത്ത് മുസ്ലിങ്ങൾ ഈ കാര്യം അംഗീകരിക്കുകയും ചെയ്തു. തീർച്ചയായും മസീഹി ജീവനോടുകൂടി ആകാശത്ത് പോവുക തന്നെ ചെയ്തിട്ടുണ്ട്. 2000 വർഷമായി ഇപ്പോഴും അതുപോലെ തന്നെ ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥയിലോ രൂപത്തിലോ ഏതെങ്കിലും മാറ്റമോ വ്യത്യാസമോ ഇല്ല, ഉണ്ടായിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. ഞാൻ സത്യമായും പറയുന്നു, എന്റെ ഹൃദയം വിറച്ചുപോകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു മുസൽമാൻ മൗലവിയുടെ വായിൽ നിന്ന് റസൂൽ തിരുമേനി മരിച്ചുപോയി എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ജീവനുള്ള നബിയെ മൃതമാക്കുകയുണ്ടായി. ഇതിനേക്കാൾ വലിയ അപമാനവും അനാദരവും ഇസ്ലാമിന് മറ്റെന്താണ് ഉള്ളത്? എന്നാൽ ഈ തെറ്റ് സ്വയം മുസ്ലിങ്ങളുടേത് തന്നെയാണ്. അവർ വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ആയത്തുകൾക്കെതിരിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയെടുത്തു. വിശുദ്ധ ഖുർആനിൽ മസീഹിന്റെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തെറ്റിന്റെ തിരുത്തൽ എനിക്ക് വേണ്ടി വെച്ചതായിരുന്നു. കാരണം എന്റെ പേര് അള്ളാഹു ഹക്കം എന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാരാണോ ഈ വിധിക്ക് വേണ്ടി വരുന്നത്? അദ്ദേഹം തന്നെയായിരിക്കും ഈ തെറ്റിനെ ഇല്ലാതാക്കുക. ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കും. ശക്തിമത്തായ ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സത്യതയെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിന് ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുണ്ട് പറയുന്നു. എന്നാൽ ഇപ്പോൾ സമയം വന്നിരിക്കുന്നു, ഈ എല്ലാ കളവും വെളിപ്പെടും. അള്ളാഹു ആരെയാണോ ഹക്കം ആയി അയച്ചിരിക്കുന്നത്, അദ്ദേഹത്താൽ ഈ കാര്യം ഇനി മറഞ്ഞിരിക്കുകയില്ല. വയറ്റാട്ടിയിൽ നിന്ന് വയറ് മറഞ്ഞു നിൽക്കുമോ? വിശുദ്ധ ഖുർആൻ വ്യക്തമായ വിധി നൽകിയിരിക്കുന്നു. അവസാന ഖലീഫ മസീഹ് മൗഊദ് ആയിരിക്കും. അദ്ദേഹം വന്നിരിക്കുന്നു. ഇനിയും ആരെങ്കിലും ഈ കാര്യങ്ങളിൽ അന്ധകാര കാലഘട്ടത്തെ പോലെ നിൽക്കുകയാണെങ്കിൽ അയാൾ സ്വയം നഷ്ടം അനുഭവിക്കുമെന്ന് മാത്രമല്ല, മറിച്ച് ഇസ്ലാമിന് നഷ്ടം ഉണ്ടാക്കുന്ന ആളായി പരിഗണിക്കപ്പെടും. യഥാർത്ഥത്തിൽ ഈ തെറ്റും അവിശുദ്ധമായ വിശ്വാസവും ലക്ഷക്കണക്കിന് ആളുകളെ മുർത്തദ്ദാക്കിയിരിക്കുന്നു. ഈ കാര്യം ഇസ്ലാമിനെ വളരെയധികം അപമാനിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചു. എപ്പോഴാണോ ഇവർ അംഗീകരിച്ചത്? മരിച്ചവനെ ജീവിപ്പിച്ചവൻ, ആകാശത്ത് പോയവൻ, അവസാനം നീതി നടപ്പാക്കുന്നവൻ യേശു മിശിഹയാണ്. പിന്നെ നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഅദല്ലാഹ് ഒന്നുമല്ലാതായില്ലേ? എന്നാൽ അങ്ങയെ റഹ്മത്തുലിൽ ആലമീൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മുഴുവൻ ജനങ്ങൾക്കും റസൂലായിട്ടാണ് വന്നത്. ഖാത്തമുൻ നബിയിൻ അങ്ങ് തന്നെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം നിരർത്ഥകമായ വിശ്വാസമുള്ളവർ, ഇതും ഒരു വിശ്വാസമാണ്. ഇന്ന് നിലവിലുള്ള പക്ഷികളിൽ ചിലത് മസീഹിന്റേതാണ്, കുറച്ച് അള്ളാഹുവിന്റേതാണ്. നഊദു ബില്ലാ മിൻ ദാലിക്. ഞാൻ ഒരിക്കലും ഒരു തൗഹീദ് വാദിയോട് ചോദിച്ചു, ഇപ്പോൾ രണ്ടു മൃഗങ്ങളെ മുന്നിൽ വെച്ചാൽ ഇതിൽ അള്ളാഹുവിന്റേതാണ് മസീഹിന്റേതാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ തിരിച്ചറിയും? അയാൾ പറഞ്ഞു, അതെല്ലാം കൂടിക്കലർന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില സംഭവങ്ങളും നിർദ്ദേശങ്ങളും കേൾപ്പിക്കാം. അതിൽ നിന്ന് അങ്ങയുടെ ജീവിതത്തിന്റെ ചില വശങ്ങൾ തെളിഞ്ഞുവരും, അറിയാൻ സാധിക്കും. അദ്ദേഹം തന്റെ നേതാവും യജമാനരും ആയ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മാനവും കേവലം വൈജ്ഞാനികവും ബുദ്ധിപരവുമായ നിലയിൽ മാത്രമല്ല സ്ഥാപിച്ചിരുന്നത്, മറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ കർമ്മപരമായ പ്രകടനവും അങ്ങയുടെ അധ്യാപനങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ അബ്ദുൽ ഹക്ക് എന്നുപേരുള്ള ഒരു യുവാവായ കോളേജ് വിദ്യാർത്ഥി, മുമ്പ് അദ്ദേഹം മുസൽമാനായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനിയായി. ഇതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഒരുപാട് പേർ ഇസ്ലാം ഉപേക്ഷിക്കുകയും ക്രിസ്ത്യാനികളാവുകയും ചെയ്തു. ഈ കാര്യങ്ങൾ കാരണം ഇദ്ദേഹവും അതിൽപ്പെട്ട ക്രിസ്ത്യാനിയായി തീർന്ന ആളായിരുന്നു. സത്യം അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ വൈജ്ഞാനികമായ അന്വേഷണത്തിനായി കാദിയാനിൽ വന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവിടെ കുറച്ചുകാലം താമസിച്ചു. വിവിധ കൂടിക്കാഴ്ചകളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ വിവരിച്ചു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ക്രിസ്ത്യാനിയുടെ മുമ്പിൽ അങ്ങയുടെ പേര് പറഞ്ഞപ്പോൾ അയാൾ താങ്കളെ ചീത്ത പറയുകയുണ്ടായി. ആ യുവാവ് പറയുന്നു, എനിക്ക് അത് വളരെയധികം അനിഷ്ടകരമായി തോന്നി. ഈ വാക്കുകൾ കേട്ട ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഇത് അങ്ങയുടെ ഉന്നതമായ സ്വഭാവ ഗുണമാണ് പ്രകടിപ്പിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ചീത്ത വിളിക്കുന്നു, എനിക്കതൊരു പ്രശ്നമല്ല. ഒരുപാട് കത്തുകൾ ചീത്ത വിളിച്ചുകൊണ്ട് എനിക്ക് വരുന്നു, അതിന് എനിക്ക് ടാക്സ് നൽകേണ്ടതായി വരുന്നു. തുറക്കുമ്പോൾ തെറിയായിരിക്കും, വിളംബരങ്ങളിൽ ചീത്ത വിളിക്കുന്നു. ഇന്നും ഇതുതന്നെയാണ് അവസ്ഥ. പാകിസ്ഥാനിൽ വലിയ വലിയ പരസ്യങ്ങൾ നൽകുന്നു, ഇപ്പോൾ തുറന്ന കവറുകളിൽ ചീത്ത വിളിച്ചുകൊണ്ട് എഴുതുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? അള്ളാഹുവിന്റെ പ്രകാശം അണഞ്ഞുപോകുമോ? എപ്പോഴും നബിമാരോടും സത്യാത്മാക്കളോടും നന്ദിയില്ലാത്തവർ ഈ പെരുമാറ്റം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നാം ആരുടെ കാൽപ്പാടിലാണോ വന്നിരിക്കുന്നത്? മസീഹി നാസിരി അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? ഇദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, അതുകൊണ്ടാണ് മസീഹിന്റെ ഉദാഹരണം നൽകിയത്. അദ്ദേഹത്തോടും ഈ വിധത്തിലാണ് പെരുമാറിയത്. ചീത്ത വിളിച്ചിരുന്നു, അക്രമം ചെയ്തു, കുരിശിൽ കയറ്റി. പറയുന്നു, നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതു വിധത്തിലാണ് പെരുമാറിയത്? ഇപ്പോഴും ദുഷ്പ്രകൃതക്കാരായ ആളുകൾ ചീത്ത വിളിക്കുന്നു. ഞാൻ മനുഷ്യ സമൂഹത്തിന്റെ യഥാർത്ഥ നന്മ കാംക്ഷിക്കുന്ന ആളാണ്. എന്നെ ആരാണോ ശത്രുവായി കാണുന്നത്, അയാൾ സ്വയം തന്റെ ജീവന്റെ ശത്രുവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ അബ്ദുൽ ഹക്ക് എന്നുപേരുള്ള വ്യക്തി കുറച്ചു ദിവസം അവിടെ താമസിച്ചു. അങ്കുമായി സംസാരം നടന്നുകൊണ്ടിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന്റെ വിവിധ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളോട് കൂടെ കൂടെ ഇത് തന്നെയാണ് പറയുന്നത്. ഏതുവരെ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ലയോ അത് താങ്കൾ കൂടെ കൂടെ ചോദിക്കുക. അതല്ല എങ്കിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കാതെ അത് മനസ്സിലായി എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല, അതിന്റെ ഫലം മോശമായിരിക്കും. ഇത് അങ്ങയുടെ വിശാലതയായിരുന്നു. കൂടെ കൂടെ അങ്ങയോട് ചോദിക്കാൻ പറയുക എന്നത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആളുകൾക്ക് സത്യം വെളിപ്പെടണം, അവർ അത് സ്വീകരിക്കുകയും ചെയ്യണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ യുവാവ് സിറാജുദ്ദീൻ ഈസായിയെയും അറിയുമായിരുന്നു. അയാൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദ്യം ചോദിച്ചിരുന്നു. പിന്നീട് അവിടുന്ന് അതിന് മറുപടിയും നൽകി, അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇവിടെ വന്ന സിറാജുദ്ദീൻ അപ്രകാരമാണ് ചെയ്തത്, അതുകൊണ്ട് അയാൾ ഒരു പ്രയോജനവും എടുത്തില്ല. അതായത് ആദ്യം ചോദ്യം ചോദിച്ച് നിശബ്ദനായിരിക്കും, കൂടുതലായി ഒന്നും ചോദിക്കുമായിരുന്നില്ല. ഇവിടെ വന്നു, അയാൾ പ്രയോജനം ഒന്നും തന്നെ എടുത്തില്ല, എല്ലാ കാര്യത്തിനും അതെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല നീയത്തോടുകൂടി ഹൃദയത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിച്ചില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടുതലായി ചോദ്യമൊന്നും ചോദിച്ചില്ല, എഴുതിക്കൊണ്ടുവന്നത് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവിടുന്ന് വിവരിച്ച കാര്യങ്ങൾക്ക് അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ആ യുവാവിനോട്, അയാൾ അതായത് സിറാജുദ്ദീൻ താങ്കളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? താങ്കൾക്ക് അറിയാമല്ലോ. അബ്ദുൽ ഹക്ക് എന്നുപേരുള്ള വ്യക്തി പറഞ്ഞു, അതെ, അയാൾ എന്നെ തടഞ്ഞുകൊണ്ടിരുന്നു, അവിടെ പോകരുത് എന്ന് പറഞ്ഞു. ഒരാവശ്യവുമില്ല, നാം ഒരു സത്യം കണ്ടെത്തിയെങ്കിൽ, ഇയാള് മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിയായ ആളായിരുന്നു, നാം ഒരു സത്യം കണ്ടെത്തിയെങ്കിൽ, അതായത് ക്രിസ്തുമതം, പിന്നെ മറ്റെന്തെങ്കിലും അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യം തന്നെ എന്താണ്? അദ്ദേഹം ഇതുകൂടി പറഞ്ഞിരുന്നു, ഞാൻ വന്നപ്പോൾ അദ്ദേഹം എന്നെ യാത്ര അയക്കാൻ 3 മൈൽ വരെ വന്നിരുന്നു, വിയർത്തുപോയിരുന്നു. ആ ക്രിസ്ത്യാനിയെ തിരിച്ചുപോയപ്പോൾ യാത്ര പറയാൻ 3 മൈൽ വരെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പോയിരുന്നു. ഇതും അതിഥി സൽക്കാരത്തിന്റെ ഉന്നതമായ പ്രകടനമാണ് അവിടുന്ന് കാഴ്ചവെച്ചത്. എഡിറ്റർ ബദർ ഇതിനെക്കുറിച്ച് നോട്ട് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സത്പ്രകൃതക്കാരായ ആളുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാനുഭൂതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ ഒരാത്മാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ആവേശത്തെക്കുറിച്ച് ചിന്തിക്കുക. 3 മൈൽ വരെ പോയത് സഹാനുഭൂതി കാരണം കൊണ്ടായിരുന്നില്ലേ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ക്രിസ്ത്യാനിയുടെ കൂടെ പോയത് സഹാനുഭൂതി കാരണമായിരുന്നു, അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. എഴുതുന്നു, അതല്ല എങ്കിൽ മിയാ സിറാജുദ്ദീനിൽ നിന്ന് മറ്റെന്തുദ്ദേശമാണ് ഉണ്ടായിരുന്നത്? അഥവാ സത്പ്രകൃതമുണ്ട് എങ്കിൽ അങ്ങയുടെ ഈ സഹാനുഭൂതിയുടെ ആവേശത്തിൽ നിന്ന് തന്നെ സത്യം കണ്ടെത്താവുന്നതാണ്. നമുക്ക് ആ ഇത്രമാത്രം സത്യസന്ധമായ സഹാനുഭൂതിയുടെ ആവേശമുള്ള വ്യക്തി, താങ്കളിൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. സമാധാനദാതാവായ മനുഷ്യ, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അയാൾ പറഞ്ഞു മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വിയർപ്പ് വന്നിരുന്നു എന്നതിനെ കുറിച്ച്. അവിടുന്ന് പറയുന്നു, ഈ വിയർപ്പ് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് അഥവാ മറുപടി പറയാൻ സാധിച്ചില്ല എന്നാണ്. ഖേദകരം, താങ്കൾ അയാളോട് ചോദിക്കുക, അയാൾ പിന്നെ ഇവിടെ താമസിച്ച് നമസ്കരിച്ചു കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അയാൾ ഇവിടെ വന്നപ്പോൾ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ പക്കൽ നമസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പറയുന്നു, എനിക്ക് തൃപ്തിയായി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ മുന്നിൽ വന്നാൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ചോദിക്കും, മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അല്പം ലജ്ജ തോന്നും. ഏതായിരുന്നാലും അബ്ദുൽ ഹക്ക് സാഹിബ് പറയുന്നു, ഞാൻ നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും തണുത്ത പ്രദേശത്ത് പോയി ശേഷം തീരുമാനം എടുക്കും. ഇതാണ് സിറാജുദ്ദീൻ മറുപടി നൽകിയത്. ഇതും മിസ്റ്റർ സിറാജുദ്ദീൻ പറഞ്ഞിരുന്നു, മീർസ സാഹിബ് പ്രസിദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ 4 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിന്റെ മറുപടി പ്രസിദ്ധീകരിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു, ഇതിൽ പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമില്ല. നാം എന്തിനു വേണ്ടി സത്യത്തെ മറച്ചുവെക്കണം? അങ്ങനെ മറച്ചുവെച്ചാൽ പാപമായി തീരും. അല്ലാഹു എന്നെ നിയോഗിച്ചയച്ചിരിക്കുമ്പോൾ സത്യം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നെ ഏർപ്പിച്ചിരിക്കുന്ന ജോലി അതിനെ സൃഷ്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നെ ആരെങ്കിലും പ്രസിദ്ധി ആഗ്രഹിക്കുന്നവൻ എന്ന് പറയുന്നതോ മറ്റെന്തെങ്കിലും പറയുന്നതോ എനിക്കൊരു പ്രശ്നമല്ല. താങ്കൾ വീണ്ടും അദ്ദേഹത്തിന് കത്തെഴുതുക, അദ്ദേഹം കുറച്ചുകാലം ഇവിടെ വന്ന് താമസിക്കട്ടെ. ഏതൊരു ജോലിക്ക് വേണ്ടിയാണ് അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചയച്ചിരുന്നത്? അതിനെ കേവലം ഒരു വ്യക്തിയിൽ മാത്രം ഒതുക്കുകയല്ല, മറിച്ച് ഇതിൽ നിന്ന് മറ്റെല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ, അത് മുഖേന ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുമെങ്കിൽ. ഈ മറുപടി അവിടുന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും പേരിനോ പ്രസിദ്ധിക്കോ വേണ്ടിയായിരുന്നില്ല ചെയ്തത്. അങ്ങയുടെ എല്ലാ പ്രവൃത്തിയും ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനിയുടെയും അഭിമാനവും സ്ഥാനവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏതായിരുന്നാലും ഈ യുവാവ് അബ്ദുൽ ഹക്കുമായി ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് നടക്കാനിറങ്ങുമ്പോൾ സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്, അതായത് സിറാജുദ്ദീനെ കുറിച്ച് ചോദിച്ചുകൊണ്ട്, അവിടുന്ന് വീടിന് സമീപം എത്തിയപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുൽ ഹക്ക് സാഹിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ്. ഫോർമാലിറ്റി ഇല്ലാത്ത അതിഥിക്ക് മാത്രമേ നല്ല സൗകര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. താങ്കൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ഫോർമാലിറ്റി ഒന്നും കൂടാതെ പറയുക. എന്നിട്ട് ജമാഅത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇത് നമ്മുടെ അതിഥിയാണ്. ഇദ്ദേഹവുമായി നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക എന്നത് നിങ്ങളിൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഇദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് പോയി. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായ നിലയിലും അതിഥി സൽക്കാരത്തെക്കുറിച്ച് അങ്ങേക്ക് വലിയ ചിന്ത ഉണ്ടായിരുന്നു. ആരെങ്കിലും അഥവാ സത്യം അന്വേഷിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ, ഒന്നാമതായി അയാൾക്ക് ശരിയായ സന്ദേശം ലഭിക്കണം, രണ്ടാമതായി പ്രത്യക്ഷമായ നിലയിലുള്ള സൗകര്യം, അതും അയാൾക്ക് പൂർണമായ നിലയിൽ ലഭിക്കണം. ഒരു രോഗിയെ സന്ദർശിച്ച സംഭവം വിവരിക്കാം. എന്നാൽ ഇതിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആയെക്കുറിച്ച് ഇന്നത്തെ പീർ ഫക്കീർമാരെ പോലെ തന്റെ വലിപ്പത്തരമല്ല വിവരിച്ചത്. ഞാൻ ദുആ ചെയ്യും, എന്റെ ദുആകൾ സ്വീകരിക്കപ്പെടും എന്നല്ല പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിന്റെ ഏകത്വവും ദുആ സ്വീകാര്യതയുടെ ഫിലോസഫിയും തന്റെ അവസ്ഥ അള്ളാഹുവിന്റെ ഇംഗിതം അനുസരിച്ച് ആക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. സംഭവം ഇപ്രകാരമാണ്. ഒരു ഖുറൈശി സാഹിബ് കുറെ ദിവസമായി രോഗിയായി ദാറുൽ അമാനിൽ ഹസ്രത്ത് ഹക്കീമുൽ ഉമ്മത്തിന്റെ പക്കൽ ചികിത്സക്കായി വന്നിരിക്കുകയായിരുന്നു. ഇത് എഴുതുന്ന ആൾ എഴുതുകയാണ്. അദ്ദേഹം പല പ്രാവശ്യം ഹസ്രത്ത് ഹുജ്ജത്തുള്ളായുടെ പക്കൽ ദുആക്ക് വേണ്ടി അപേക്ഷിച്ചു. അവിടുന്ന് പറഞ്ഞു, നാം ദുആ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഹസ്രത്ത് ഹക്കീമുൽ ഉമ്മത്ത് മുഖേന അപേക്ഷ സമർപ്പിച്ചു. ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാനുള്ള അനുഗ്രഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കാലുകളിൽ നീരി വന്നത് കാരണം ഹാജരാകാൻ സാധിക്കുകയില്ല. കാലുകൾ വീങ്ങിയിരുന്നു, അതുകൊണ്ട് നടക്കാൻ സാധ്യമല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം ഓഗസ്റ്റ് 11 ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നതായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനു വേണ്ടി അവിടുന്ന് നടക്കാനായി പുറപ്പെട്ടപ്പോൾ തന്നെ സേവകരോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെത്തി. കുറച്ചു സമയം രോഗത്തിന്റെ പൊതുവിലുള്ള അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. അതിനുശേഷം തബ്ലീഗ് എന്ന നിലയിൽ പറഞ്ഞു. തബ്ലീഗിനുള്ള ഒരവസരവും അവിടുന്ന് നഷ്ടപ്പെടുത്തി കളയുമായിരുന്നില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പറഞ്ഞു, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, താങ്കളുടെ സന്ദേശം ലഭിച്ചിരുന്നു, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്, കേവലമുള്ള ദുആ കൊണ്ടൊന്നും സാധ്യമല്ല. ഏതുവരെ അള്ളാഹുവിന്റെ അഭീഷ്ടവും കൽപ്പനയും ഇല്ലയോ ആവശ്യക്കാര ആളുകൾക്ക് എത്രമാത്രം പ്രയാസങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഭരണാധികാരി പറയുന്നത് കൊണ്ടോ അല്പം ശ്രദ്ധിക്കുന്നത് കൊണ്ടോ പ്രയാസം ദൂരീകരിക്കപ്പെടുന്നു. ചില ആളുകൾക്ക് ആവശ്യമുണ്ടായിരിക്കും, അവർ തങ്ങളുടെ പ്രയാസങ്ങളും പേറി ഭരണാധികാരികളുടെ അടുത്തു പോകുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊണ്ടും സഹായം കൊണ്ടും അത് ദൂരീകരിക്കപ്പെടുന്നു. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ് എല്ലാം സംഭവിക്കുക. ഞാൻ ദുആ സ്വീകാര്യത അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പനയും അഭീഷ്ടവും ഉണ്ടാകുമ്പോഴാണ്. കാരണം അവൻ ഉദ്ഊനി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അസ്തജീബു ലക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളുടേത് കേൾക്കും, എന്നാൽ കേൾക്കുന്ന കാര്യത്തിൽ കൽപ്പനയുടെയും അഭീഷ്ടത്തിന്റെയും നിബന്ധന കൂടെയുണ്ട്. ഇതിനായി അള്ളാഹുവിന്റെ വാക്കുകളെ വിശ്വസിക്കേണ്ടത് അവനെ ആരാധിക്കേണ്ടതും നിർബന്ധമാണ്. അവിടുന്ന് പറയുന്നു, ദാസൻ തന്റെ അവസ്ഥയിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവുമായി രഞ്ജിപ്പിലെത്തുക, താൻ ലോകത്ത് എന്തു ഉദ്ദേശത്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് അന്വേഷിക്കുക. എത്രത്തോളം ഈ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഏതുവരെ മനുഷ്യൻ അള്ളാഹുവിനെ വളരെയധികം കോപാകുലനാക്കുന്നില്ലയോ അതുവരെ ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുകയില്ല. എന്നാൽ മനുഷ്യൻ പരിവർത്തനം നടത്തിയാൽ അള്ളാഹു കാരുണ്യത്തോടുകൂടി തിരിയുന്നതായിരിക്കും. അപ്പോൾ ചികിത്സകന് കാര്യം മനസ്സിലാകുന്നു. അതായത് അള്ളാഹു കാരുണ്യത്തോടുകൂടി തിരിയുമ്പോൾ ഡോക്ടർക്കും ശരിയായ രീതിയിൽ അയാളുടെ രോഗം നിർണയിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നു, അറിവ് നൽകുന്നു. പറയുന്നു, അള്ളാഹുവിനൊരു കാര്യവും പ്രയാസകരമല്ല, മറിച്ച് അവന്റെ പ്രൗഢി തന്നെ ഇതാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ കൽപ്പന തന്നെ മതിയായതാണ്. അവൻ ഏതെങ്കിലും കാര്യം ഉദ്ദേശിക്കുമ്പോൾ അവൻ അതിനോട് പറയുന്നു, അതുണ്ടാവുക, ഉടനെ തന്നെ അത് ഉണ്ടാകാൻ തുടങ്ങുന്നു. പറയുന്നു, ഒരിക്കൽ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ പെൻസിൽ കൊണ്ട് നഖത്തിലെ മാലിന്യം എടുക്കുകയായിരുന്നു. അത് മുഖേന അദ്ദേഹത്തിന്റെ കൈക്ക് മുറിവേറ്റു. അവസാനം ഡോക്ടർ കൈ മുറിച്ചു കളയണം എന്ന അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം നിസ്സാരകാര്യമായി ഗണിച്ചു. എന്നാൽ അതിന്റെ പരിണിത ഫലമായി അയാൾ നശിച്ചുപോയി, മരിച്ചുപോയി. ഇതുപോലെ ഒരിക്കൽ ഞാൻ നഖം കൊണ്ട് പെൻസിൽ ശരിയാക്കി. രണ്ടാമത്തെ ദിവസം ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്ക് ഇതേ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറെ ഓർമ്മ വന്നു. അതോടൊപ്പം എന്റെ കൈകൾക്ക് മുറിവ് പറ്റുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് തന്നെ ദുആ ചെയ്തു. അപ്പോൾ ഇൽഹാമുണ്ടായി. പിന്നീട് നോക്കുമ്പോൾ കൈ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരുന്നു, ഏതെങ്കിലും മുറിവോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ ഈ കാര്യം, അള്ളാഹു തന്റെ അനുഗ്രഹം ചൊരിയുമ്പോൾ പിന്നീട് ഒരു പ്രയാസവും ബാക്കി ഉണ്ടാവുകയില്ല. എന്നാൽ ഇതിനായി മനുഷ്യൻ തന്റെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കണം എന്നത് നിർബന്ധ കാര്യമാണ്. പിന്നീട് അവൻ ആരെയാണോ പ്രയോജനമുള്ള അസ്തിത്വമായി കാണുന്നത് അയാളുടെ ജീവിതത്തിൽ പുരോഗതി നൽകുന്നു. അതായത് അല്ലാഹു ആരെയാണോ ഇദ്ദേഹം മുഖേന പ്രയോജനം ഉണ്ടാകും എന്ന് കാണുന്നത്, ലോകത്തിന് പ്രയോജനം ഉണ്ടാകും എന്ന് കരുതുന്നത് അയാൾക്ക് ജീവിതത്തിൽ പുരോഗതി നൽകുന്നു. ചിലത് വ്യത്യസ്തമായിരിക്കും, എന്നിരുന്നാലും പൊതുവിൽ അള്ളാഹുവിന്റെ പെരുമാറ്റ രീതി പ്രകാരം ആയിരിക്കും. പറയുന്നു, നമ്മുടെ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതൊന്നാണോ ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നത് അത് ഭൂമിയിൽ നിലനിൽക്കും. പറയുന്നു, ഇതുതന്നെയാണ് പൂർവകാല ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതും ഹിസ്കേൽ നബിയുടെ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നു, മനുഷ്യൻ വലിയ ജോലിക്ക് വേണ്ടിയാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സമയം വരുമ്പോൾ അവൻ ഈ ജോലിയെ പൂർത്തിയാക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവന്റെ ജോലി പൂർത്തിയാക്കുന്നു. സേവകനെ കുറിച്ച് തന്നെ നോക്കുക, അഥവാ അയാൾ ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നില്ല എങ്കിൽ യജമാനൻ അയാളെ പിരിച്ചുവിടുന്നു. അങ്ങനെയെങ്കിൽ അള്ളാഹു തന്റെ കടമ നിറവേറ്റാത്ത അസ്തിത്വത്തെ എന്തിനു വേണ്ടി നിലനിർത്തണം? പറയുന്നു, നമ്മുടെ മിർസ സാഹിബ് അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് മർഹൂം വ മഖ്ഫൂർ 50 വർഷത്തോളം ചികിത്സ നടത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, അദ്ദേഹത്തിന് പൂർണമായും ഭേദമാക്കുന്ന ഒരൊറ്റ മരുന്നും പോലും ലഭിച്ചിട്ടില്ല. സത്യം ഇതാണ്, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ മനുഷ്യന്റെ അകത്തു പോകുന്ന ഓരോ കണികയും പ്രയോജനരഹിതമാണ്. തൗബയും ഇസ്തിഗ്ഫാറും വളരെയധികമായി ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹം വരുമ്പോൾ ദുആയും സ്വീകരിക്കപ്പെടുന്നു. അള്ളാഹു ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ ദുആ സ്വീകരിക്കും. ചിലപ്പോൾ പറയുന്നു, എന്റെ വിധിയും അംഗീകരിക്കുക. അതുകൊണ്ട് ഏതുവരെ അനുമതിയില്ലയോ അതുവരെ ഞാൻ സ്വീകാര്യത അല്പം മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ. മനുഷ്യൻ അങ്ങേയറ്റം ബലഹീനനും കഴിവില്ലാത്തവനുമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നീട് അവിടുന്ന് നമ്മെ ഹക്കൂക്കുല്ലാഹിലേക്കും ഹക്കൂക്കുൽ ഇബാദിലേക്കും യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയുണ്ടായി. തന്റെ മാതൃക ഈ വിധം സ്ഥാപിക്കുകയുണ്ടായി. ഏതു പ്രകാരമാണോ അദ്ദേഹം തന്റെ നേതാവും യജമാനരുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചത്, അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്തത്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ അവകാശങ്ങളിൽ ഏറ്റവും വലിയ അവകാശം അവനെ ആരാധിക്കുക എന്നതാണ്. ഈ ആരാധന ഏതെങ്കിലും വ്യക്തിപരമായ ഉദ്ദേശത്തിൽ അധിഷ്ഠിതമായിരിക്കരുത്, മറിച്ച് അഥവാ സ്വർഗവും നരകവും ഇല്ല എങ്കിൽ പോലും അവനെ ആരാധിക്കേണ്ടതാണ്. സൃഷ്ടിക്ക് തന്റെ സൃഷ്ടാവിനോടുള്ള ഈ വ്യക്തിപരമായ സ്നേഹത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഈ ഒരു ആരോപണമാണ് ദീനിന്റെ എതിരാളികൾ ഉന്നയിക്കുന്നത്, നിങ്ങൾ ദുരാഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആരാധന നടത്തുന്നത്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താലും അനുരക്തി കാരണത്താലുമാണ് അവനെ ആരാധിക്കേണ്ടത്. പറയുന്നു, അതുകൊണ്ട് ഈ അവകാശങ്ങളിൽ നരകത്തിന്റെയോ സ്വർഗത്തിന്റെയോ ചോദ്യം ഉയരാൻ പാടില്ല. അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നതിൽ സ്വർഗം ലഭിക്കണം നരകം ലഭിക്കണമെന്ന ചോദ്യം ഉണ്ടാകരുത്, മറിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹം അതിന്റെ കടമയാണ് അവനെ ആരാധിക്കുക എന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുള്ള കടമയാണ് അവനെ ആരാധിക്കുക എന്നത്. പറയുന്നു, മനുഷ്യ സമൂഹത്തോടുള്ള സഹാനുഭൂതിയെക്കുറിച്ച് എന്റെ വിശ്വാസം ഇതാണ്. രണ്ടാമത്തേത് മനുഷ്യനോടുള്ള സഹാനുഭൂതി കാണിക്കുക എന്നതാണ്. പറയുന്നു, എന്റെ വിശ്വാസം ഇതാണ്, ഏതുവരെ ശത്രുക്കൾക്ക് വേണ്ടി പോലും ദുആ ചെയ്യുന്നില്ലയോ അതുവരെ ഹൃദയം പൂർണ്ണമായും ശുദ്ധമായി തീരുകയില്ല. ഉദ്ഊനി അസ്തജിബുലക്കും എന്നതിൽ അള്ളാഹു ഒരു പരിധിയും വെച്ചിട്ടില്ല. അതായത് ശത്രുക്കൾക്കായി ദുആ ചെയ്താൽ സ്വീകരിക്കുകയില്ല എന്ന്. മറിച്ച് എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ശത്രുവിന് വേണ്ടി ദുആ ചെയ്യുക എന്നതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇത് മുഖേനയാണ് മുസ്ലിമാൻ ആയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി അധികവും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് ലുബ്ധ കാണിച്ചുകൊണ്ട് വ്യക്തിപരമായ ശത്രുത കാണിക്കാൻ പാടില്ല. യഥാർത്ഥ രൂപത്തിൽ നഷ്ടം ഉണ്ടാക്കുന്നവരായി തീരരുത്. നന്ദിയുള്ള കാര്യമാണ്. നമുക്ക് 2-3 തവണയെങ്കിലും ദുആ ചെയ്തിട്ടില്ലാത്തതായ നമ്മുടെ ഒരു ശത്രുവിനെ പോലും കാണാൻ സാധ്യമല്ല, ഒരാളും അത്തരത്തിലില്ല. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, പഠിപ്പിക്കുന്നത്. അള്ളാഹു ഇത് മുഖേന അതായത് ആർക്കെങ്കിലും യഥാർത്ഥത്തിൽ പ്രയാസം ഏൽപ്പിക്കുന്നത് അനാവശ്യമായ ലുബ്ധിന്റെ മാർഗത്തിലൂടെ ശത്രുത കാണിക്കുന്നതിൽ നിന്ന് അവന്റെ കൂടെ മറ്റാരെയെങ്കിലും പങ്കുചേർക്കുന്നത് പോലെ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതായത് അനാവശ്യമായ ശത്രുതയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടേൽപ്പിക്കുന്നതും അല്ലാഹുവിന് വളരെയധികം അനിഷ്ടകരമാണ്. ഏതുപോലെ അവന് പങ്കുകാരെ കൽപ്പിക്കുന്നുവോ, ഒരു സ്ഥലത്ത് അവൻ വിച്ഛേദനം ഇഷ്ടപ്പെടുന്നില്ല, ഒരു സ്ഥലത്ത് അവൻ കൂടിച്ചേരുന്നതും ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഒരു സ്ഥലത്ത് വേർപാട് ആഗ്രഹിക്കുന്നില്ല, ഒരു സ്ഥലത്ത് അവൻ കൂടിച്ചേരലിന്റെ സ്ഥാനമോ ആഗ്രഹിക്കുന്നില്ല. പറയുന്നു, മനുഷ്യ സമൂഹത്തിന്റെ പരസ്പരമുള്ള വിച്ഛേദനം തന്നോടൊപ്പം അന്യരുമായുള്ള കൂടിച്ചേരൽ, മനുഷ്യർ പരസ്പരം വേർപെടുന്നതും കലഹിക്കുന്നതും ഫസാദുകൾ ഉണ്ടാക്കുന്നതും, ഒരാളുടെ മുഖം ഒരു ഭാഗത്തേക്കും ഒരാളുടെ മുഖം മറ്റൊരു ഭാഗത്തേക്കായിരിക്കുന്നത് അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. ഇത് വിച്ഛേദനമാണ്. അതുപോലെ തന്നെ അന്യരുമായി തന്നെ കൂട്ടിച്ചേർക്കുന്നതും, അള്ളാഹുവിനെ മറ്റാരെങ്കിലുമായി കൂട്ടിച്ചേർക്കുന്നത്, ആരെയെങ്കിലും കൂട്ടിക്കലർത്തുന്നത്, അവനൊപ്പം നിർത്തുന്നത്, പങ്കുചേർക്കുന്നത്, ഇത് കൂട്ടിച്ചേർക്കലാണ്. അള്ളാഹു തനിക്കായി ഇതും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെ പരസ്പരം വേർപെടുത്തുന്നത് ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് പരസ്പരം ഒരുമിച്ച് വസിക്കുക എന്നതാണ്, സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി വസിക്കുക എന്നാണ്. പരസ്പരം സ്വയം തുല്യരാണ് എന്ന് കരുതണം. തനിക്കായി അള്ളാഹു ആഗ്രഹിക്കുന്നത് അവൻ ഏകനാണ്, തനിച്ചുള്ളവനാണ്, അവനോടൊപ്പം ആരെയും പങ്കുചേർക്കരുത്. പറയുന്നു, ഈ ഒരു മാർഗമാണ് നിഷേധികൾക്ക് വേണ്ടി പോലും ദുആ ചെയ്യുക എന്നത്. ഇത് മുഖേന ഹൃദയം ശുദ്ധവും ഹൃദയവിശാലതയും കൈവരിക്കാൻ സാധിക്കും, ധൈര്യം ലഭിക്കും. അതുകൊണ്ട് ഏതുവരെ നമ്മുടെ ജമാഅത്ത് ഈ രൂപം അവലംബിക്കുന്നില്ലയോ, അതുവരെ അവരിലും അന്യരിലും ഒരു വ്യത്യാസവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധ കാര്യമാണ്. ഏതൊരാളാണോ മറ്റൊരാളുമായി ദീനിന്റെ മാർഗത്തിൽ സൗഹൃദം ഉണ്ടാക്കുന്നത്, അയാൾ തന്റെ പ്രിയപ്പെട്ടവരെക്കാൾ താഴ്ന്ന നിലയിലുള്ളതാണ് എങ്കിൽ, അയാളുടെ അങ്ങേയറ്റം സ്നേഹത്തോടും അനുകമ്പയോടും കൂടി പെരുമാറുകയും അയാളെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഇതാണ് അള്ളാഹുവിന്റെ പ്രൗഢി, തിന്മ നിറഞ്ഞവരെയും അള്ളാഹു നല്ലവരുടെ കൂടെ പുറത്തു കൊടുക്കുന്നു. നിങ്ങൾ ഞാനുമായി ബന്ധമുള്ളവർ, നിങ്ങൾ അത്തരം ഒരു സമൂഹമാകേണ്ടതാണ്. ഏതൊന്നിനെ കുറിച്ചാണോ വന്നിരിക്കുന്നത്, അവർ അത്തരം സമൂഹമാണ്, അവരുടെ കൂടെ ഇരിക്കുന്നവരും ഒരിക്കലും നിർഭാഗ്യവാന്മാരായിരിക്കുകയില്ല. ഇത് തഖല്ലഖൂബി അഖ്ലാഖില്ലാഹിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന അധ്യാപനങ്ങളുടെ ചുരുക്കമാണ്. ഈ ഏതാനും കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. അദ്ദേഹം ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും അനുസരിച്ച് ആ മഹാനിധിയിൽ നിന്ന് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആന്റെയും അധ്യാപനങ്ങൾ സ്വായത്തമാക്കാനും തന്റെ മേൽ പ്രാവർത്തികമാക്കുന്നതിന്റെയും കടമ നിർവഹിച്ചത് എന്ന് വ്യക്തമാകുന്നതാണ്. കേവലം ഖത്മെ നുബുവത്തിന്റെ മുദ്രാവാക്യം മുഴക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അങ്ങയുടെ ഓരോ വാക്കും പ്രവൃത്തിയും തന്റെ നേതാവിന്റെയും യജമാനന്റെയും പിൻപറ്റിക്കൊണ്ടായിരുന്നു. ഈ അധ്യാപനവും ശരീഅത്തും സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള വേദനയാണ് അങ്ങേക്കുണ്ടായിരുന്നത്. ലോകത്തിന് അറിയുന്നതിനു വേണ്ടി ഈ മനോഹരമായ അധ്യാപനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഇറങ്ങിയത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷം. തന്നെ വിശ്വസിക്കുന്നവരെയും അവിടുന്ന് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ ഉപദേശിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു. അള്ളാഹു നമുക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടതിന്റെ കടമ നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് കർമ്മപരമായ മാതൃക സ്ഥാപിക്കാൻ സാധിക്കുന്നതോടൊപ്പം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന്റെ യഥാർത്ഥ ഗ്രാഹ്യവും നമുക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരായി തീരട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.